കർത്താവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി പേരുടെ മനസ്സിലുള്ള ഒരു ചിന്ത ഇതാണ്, യേശു കർത്താവ് ദൈവമായതുകൊണ്ട് അവിടുത്തേക്ക് അതെല്ലാം സഹിക്കാനായിട്ട് കഴിഞ്ഞു. ഇത് അനേകരുടെ ഹൃദയത്തിലുള്ള ചിന്ത. യേശു ദൈവമാണല്ലോ, അതുകൊണ്ട് ദൈവമായതുകൊണ്ട്, ദൈവപുത്രനായതുകൊണ്ട് കർത്താവിന് ഇതൊന്നും വലിയ പ്രശ്നമല്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ നാം വചനം ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ചിത്രം ഇതാണ്. അവിടുന്ന് ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി കുരിശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ദൈവമെന്ന നിലയിലല്ല കർത്താവ് ആ ക്രൂശ് മരണത്തിലേക്ക് കടന്നുപോയത്, പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലയിലാണ്. അവിടെ ദൈവമായിരുന്നു, കർത്താവ് ദൈവമാണ്. ദൈവമാണെന്നുള്ള സത്യമായിരിക്കുമ്പോൾ തന്നെ കർത്താവ് അനുഭവിച്ച പങ്കപ്പാടുകൾ, കർത്താവ് അനുഭവിച്ച പീഡനങ്ങൾ പൂർണ്ണമായും മനുഷ്യൻ എന്നുള്ള നിലയിലാണ് കർത്താവ് അനുഭവിച്ചത്. അങ്ങനെ വേണം നാം സുവിശേഷങ്ങൾ വായിക്കാൻ. അവൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ടു എന്ന് പറയുമ്പോൾ നാം അതിനെ അങ്ങനെ തന്നെ എടുക്കണം, അതിനെ ആ കാര്യങ്ങളെ. ഒരിക്കല് ഒരു സഹോദരി വളരെ വേദനയിലൂടെ കടന്നു പോയപ്പോൾ, വർഷങ്ങളായിട്ട് തളർന്നു കിടക്കുന്ന സഹോദരിയാണ്, വളരെ വേദനയിലൂടെ കടന്നു പോയപ്പോൾ ഇപ്രാവശ്യം ആ സഹോദരിയുടെ ഹൃദയത്തിൽ ഒരു പരാതി ഉയർന്നു. വളരെ ആത്മീയമായിട്ടുള്ള ഒരു സഹോദരി. ആ പരാതി ഇതായിരുന്നു: കർത്താവേ, നീ ക്രൂശിൽ ഒരു 6 മണിക്കൂർ വേദന സഹിച്ചു, അതിനു മുൻപ് ഒരു രാത്രിയും അല്ലെങ്കിൽ ഒരു പകലും വേദന സഹിച്ചു, പക്ഷേ ഞാൻ കഴിഞ്ഞ അനേകം നാളുകളായിട്ട് ഞാൻ ഈ വേദന സഹിച്ചുകൊണ്ട് കിടക്കുകയാണ് എന്നൊരു പരാതി കർത്താവിനോട് പറഞ്ഞു. കർത്താവ് ആ സഹോദരിയോട് ഒരു വചനത്തോട് സംസാരിച്ചു. ആ വചനം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുക. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 15:23. They tried to give him wine mixed with the myrrh, but he did not take it. കണ്ടിവണ്ണ കലർത്തിയ വീഞ്ഞ് അല്ലെങ്കിൽ വൈനിന്റെ കൂടെ മിർ അല്ലെങ്കിൽ മൂര്, അത് കലർത്തിയ ആ പാനീയം കർത്താവിന് കുടിക്കാനായിട്ട് കൊടുത്തു. പക്ഷെ കർത്താവ് എന്ത് ചെയ്തില്ല, അത് വാങ്ങിയില്ല. വേദനയ്ക്ക് ഒരല്പം ആശ്വാസം കിട്ടുവാനായിട്ട്, ഒരല്പം മയക്കം കിട്ടുവാനായിട്ട് കൊടുക്കുന്ന സാധനമാണ് ഈ വൈനിന്റെ കൂട്ടത്തിൽ മിർ, മൂര്. പക്ഷേ അതവനത് വാങ്ങിയില്ല. വൈ? കാരണം പിതാവ് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ മട്ടുവരെ അവനത് ഊറ്റി കുടിച്ചു. അവന് മനസ്സിലായില്ല, അവനത് മനസ്സായില്ല അവനത് കുടിക്കുവാൻ. ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവന് മനസ്സായില്ല. ക്രൂശുമരണത്തിന്റെ മുഴുവൻ കഷ്ടതകളിലൂടെയും അവൻ കടന്നുപോയി. കാരണം മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായിട്ട് വേണ്ടിയിരുന്ന ആ പരിഹാരത്തിന്റെ പ്രക്രിയയിൽ അവൻ വേദനയിൽ നിന്ന് പോലും ഒഴിവാകാനായിട്ട് ആഗ്രഹിച്ചില്ല. പക്ഷെ നമ്മൾ അവൻ വീണ്ടും അത് കുടിക്കുന്ന കാണുന്നുണ്ട്. എപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിച്ചോണോ അത്? അതിന്റെ 36 നിങ്ങളും യോഹന്നിന്റെ സുവിശേഷം 19 അവിടെ വായിക്കുമ്പോ നമുക്ക് അതിന്റെ എന്തുകൊണ്ടാണ് കർത്താവ് അത് ചെയ്തു നോക്കി കാണാൻ പറ്റും. 19:28.
അതിനുശേഷം കേട്ടോ,
തന്റെ മരണത്തിന്റെ തൊട്ടു മുമ്പിലുള്ള സെക്കൻഡിൽ കർത്താവ് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. അപ്പോൾ അവരെ പുളിച്ച വീഞ്ഞ് നിറച്ച ഒരു പാത്രം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ദ സോർ വൈൻ, അതവന്റെ വായോട് അടുപ്പിച്ചു. യേശു അതൊന്ന് ടേസ്റ്റ് ചെയ്തു, എന്നിട്ട് പറഞ്ഞു, നിവൃത്തിയായി, തലചായിച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആദ്യം അവനത് കൊടുത്തപ്പോൾ അവന് കുടിക്കുവാനായിട്ട് മനസ്സായില്ല, കാരണം തന്റെ വേദനയിൽ നിന്ന് അവൻ ഒളിച്ചോടുവാനായിട്ട് ആഗ്രഹിച്ചില്ല. കാരണം പിതാവ് തന്ന പാനപാത്രം ഞാൻ മുഴുവനും കുടിക്കേണ്ടതാകുന്നു. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനിടയ്ക്ക് ഒരല്പം ആശ്വാസം പോലും അവൻ ആഗ്രഹിച്ചില്ല. യെരുശലേം പുത്രിമാര് കരഞ്ഞുകൊണ്ട് അവന്റെ പിന്നാലെ വന്നു. മനുഷ്യന്റെ സിമ്പതി പോലും അവൻ ആഗ്രഹിച്ചില്ല. അവൻ പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. അവനൊരു പ്രവൃത്തി ചെയ്യുക, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന്റെ ഒരു പ്രവൃത്തി. അതിന്റെ നടുവിൽ അവൻ കഷ്ടതയിലൂടെ കടന്നു പോകണം, വേദനയിലൂടെ കടന്നു പോകണം. വചനം പറയണം, യെശയ്യാവ് 53, അവന് കഷ്ടത വരുത്തി, പിതാവായ ദൈവം അവന് കഷ്ടതയിലൂടെ അവനെ കടത്തിവിട്ടു. അതിന്റെ നടുവിൽ ഒരാശ്വാസം അവൻ ആഗ്രഹിച്ചില്ല, മനുഷ്യന്റെ ഒരു ആശ്വാസം അവൻ ആഗ്രഹിച്ചില്ല. അതിന്റെ നടുവിലും അവൻ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് അവൻ കടക്കുക. അതാണ് നമ്മുടെ കർത്താവ്. അവനാണ് മനുഷ്യത്വത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. കാരണം അവൻ ആരും അവനെ ആശ്വസിപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല, മറിച്ച് അവൻ ആശ്വസിപ്പിക്കുകയാണ്. ക്രൂശിൽ കിടന്നപ്പോൾ അവൻ ആ കള്ളനെ ആശ്വസിപ്പിക്കുക, ഇന്ന് നീ എന്നോടുകൂടെ പറദീസായിരിക്കും. വേദനിച്ച് ഭാരപ്പെട്ടു നിൽക്കുന്ന തന്റെ മാതാവിനെ കണ്ടിട്ട് മാതാവിനോട് പറയാണ്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ മകൻ. ആ ക്രൂശിൽ കിടക്കുമ്പോഴും അവൻ ഒരു മനുഷ്യന്റെ പോലും ഒരു സ്വാന്തനം ആഗ്രഹിച്ചില്ല, വേദന അല്പം കുറയ്ക്കുവാനായിട്ട് ആഗ്രഹിച്ചില്ല. കാരണം പിതാവ് തന്ന പാനപാത്രം അത് മുഴുവൻ കുടിക്കണം. ഇതാ നമ്മുടെ കർത്താവ്. ഇടയ്ക്ക് നമ്മൾ കാണുന്നുണ്ട്, കുറേനക്കാരനായ ശീമോനെ പടയാളികൾ കുരിശ് നോക്കുവാനായിട്ട് നിർബന്ധിച്ചു. എന്താ കാര്യം? അത് അവൻ ആഗ്രഹിച്ചത് കൊണ്ടല്ല, അവനിനി ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് പടയാളികൾ ഒരുവനെ വിളിക്കുകയാണ്. കാരണം അവനതുപോലും ആഗ്രഹിച്ചില്ല, കാരണം അവനത് മുഴുവൻ ചുമന്ന് പാപം ചുമന്നൊഴിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന മനുഷ്യപുത്രൻ. അതാ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അവിടെ നാം അവനെ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ, നാം അവനെ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കവനെ കാണാനായിട്ട് പറ്റും. എന്താണെന്നറിയാമോ? എന്തുകൊണ്ടാ വായി? രാവിലെ സഹോദരൻ ഉറപ്പിച്ച വാക്യം അതാ, അവനെ ആ ചേർത്ത് വെച്ചത്, കുരിശോടവനെ ചേർത്ത് നിർത്തിയത് നമ്മോടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് വചനം പറയാണ്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, when we were sinners, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിക്കിയാൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്വരങ്ങളെ, കർത്താവിന്റെ ആഴമേറിയ സ്നേഹമാത്, കർത്താവിന്റെ സ്നേഹത്തിന്റെ ആധിക്യമാത്. അല്പം പോലും വേദനയ്ക്ക് ആശ്വാസം പോലും പ്രാപിക്കുവാൻ കഴിയാതെ ആ കഷ്ടത മുഴുവൻ അവൻ ഏറ്റെടുത്തത് നമ്മോടുള്ള ആഴമായ സ്നേഹത്തിന്റെ അടയാളമാണ്. പ്രൈസ് ദി ലോർഡ്. താൻ മരിക്കാൻ പോകുന്നതിന്റെ തലേരാത്രിയിൽ തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട്, ഒരുമിച്ച് നിങ്ങളോടുകൂടെ പെസഹ ഭക്ഷിക്കുവാനായിട്ട് ഞാൻ അതിയായിട്ട് ആഗ്രഹിച്ചു എന്ന് അവൻ പറയുമ്പോഴും അവന്റെ സ്നേഹത്തിന്റെ ആധിക്യം അവിടെ കാണിക്കുക. പ്രൈസ് ദി ലോർഡ്. പിന്നെ കർത്താവിന്റെ മേശ അടുത്തോട്ട് വരുമ്പോൾ നാം തിരിച്ചറിയേണ്ട സത്യം ഇതാണ്, എന്റെ കർത്താവ്, എന്റെ രക്ഷിതാവ്, എന്റെ വീണ്ടെടുപ്പുകാരൻ, അവൻ എന്നെ സ്നേഹിച്ചത് കൊണ്ട് അവൻ ആ കണ്ടിവണ്ണ കലർത്തിയ വീഞ്ഞ് കുടിക്കുവാൻ മനസ്സാകാതെ അവൻ ആ കഷ്ടത മുഴുവൻ അവൻ ഏറ്റെടുത്തു. അതാ എന്റെ കർത്താവ്. കാരണം എന്താ? എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇടയില് ഒരല്പം ആശ്വാസം പോലും ആഗ്രഹിക്കാതെ, വേദനയ്ക്കൊരു ശമനം പോലും ആഗ്രഹിക്കാതെ അതിനെ പൂർണമായും നിവൃത്തിയാക്കുവാൻ, അതിനെ പൂർണമായും നിവൃത്തിയാക്കുവാൻ. അതുകൊണ്ടാണ് യേശു അതിന് മുൻപ് പറഞ്ഞത്, ഞാൻ എന്റെ പിതാവിനോട് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ദൂതന്മാരിറങ്ങി വരും, ലക്ഷക്കണക്കിന് ദൂതന്മാരിറങ്ങി വരും, പക്ഷേ അവന് മനസ്സായില്ലെന്ന്. കാരണം കോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. യേശുവാകുന്ന കോതമ്പ് മണി നിലത്തു വീണ് ചത്തു, അതിന്റെ ഫലമാ അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. കർത്താവിന് മീശയുടെ അടുത്ത് വരുമ്പോൾ ഈ സ്നേഹത്തെ നമുക്ക് വീണ്ടും ധ്യാനിക്കാം. എത്ര വലിയ സ്നേഹം, ആശ്ചര്യകരമായ സ്നേഹം, അത്ഭുതമായ സ്നേഹം, വിവരിക്കുവാൻ കഴിയാത്ത സ്നേഹം, വർണ്ണിക്കുവാൻ കഴിയാത്ത സ്നേഹം. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിലിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ധ്യാനിക്കുന്നവര് അവരുടെ ഉള്ളിൽ സ്നേഹം കത്തിക്കൊണ്ടിരിക്കും, അവരുടെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞുകൊണ്ടിരിക്കും. നാം വീണ്ടും ഓർക്കുന്നതാ ഇന്ന് കർത്താവിന് മീശയുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ധ്യാനിക്കാം, എത്രത്തോളം എന്റെ കർത്താവിനെ സ്നേഹിച്ചു, അവനെത്രത്തോളം രക്ഷപ്പെടാനായിട്ട് അവസരമുണ്ടായിരുന്നു. രക്ഷപ്പെടുന്ന പോട്ടെ, ഒരല്പാശ്വാസം പ്രാപിക്കാൻ ഒരു സാധ്യത, അല്ലെങ്കിൽ വേദന അല്പം കുറയ്ക്കുവാനായിട്ടുള്ള ഒരു മാർഗം, അവനൊന്നും ചിന്തിച്ചില്ല. കാരണം പാനപാത്രം മട്ടോളം അവൻ കുടിച്ചു. ഗെത്സെമനയിൽ വെച്ച് നിങ്ങൾ നോക്കുക, അവിടെയും മനുഷ്യനെന്ന നിലയിലാണ് കർത്താവ് എഴുതിയിരിക്കുകയാണ്, അവന്റെ വീർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെയായി. ഞാൻ വിചാരിക്കുന്ന യേശു ക്രിസ്തുവിന് മുൻപും യേശു ക്രിസ്തുവിന് ശേഷവും ഒരു മനുഷ്യന്റെയും വീർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ ആയിട്ടില്ല, അവന്റെ മാത്രമേ ആയിട്ടുള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെങ്കിലും? നോ, യു വിൽ നെവർ റീഡ് ദാറ്റ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ ഒരിക്കലും നമ്മൾ അത് വായിക്കത്തില്ല, വേറെ ആരുടെയെങ്കിലും വീർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെയായെന്ന്. അതിന്റെ ഇന്റൻസിറ്റി കാണിക്കുക. ആ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കുമ്പോൾ പിതാവുമായിട്ടുള്ള ബന്ധം വിടാനായിട്ട് പോകുന്നു, പാപത്തിന്റെ മുഴുവൻ ഭാരം ഏറ്റെടുക്കാൻ പോകുന്നു. അതിന്റെ ആധിക്യത്തിൽ അവന്റെ വീർപ്പുകൾ രക്തത്തുള്ളികൾ പോലെയായി. എന്റെ ജീവനെ കൊടുക്കുവാൻ എനിക്ക് അധികാരമുണ്ട്, എന്റെ ജീവനെ പ്രാപിക്കുവാനും എനിക്ക് അധികാരമുണ്ട്. നോക്കുക, ജീവനെ കൊടുക്കുവാൻ മനസ്സോടെ വന്ന മനുഷ്യപുത്രൻ, ഇതാ സ്നേഹം. എന്റെ കഥ പറഞ്ഞു, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. എന്നാൽ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിക്കിയാൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഹി ഡെമോൺസ്ട്രേറ്റഡ് ഹിസ് ലവ് ഓൺ ദ ക്രോസ്. ആ സ്നേഹത്തിൽ വേണം നാം ഇന്ന് ഈ കർത്തൃമേശ ആഘോഷിക്കുവാനായിട്ട്. ആ സ്നേഹത്തിൽ വേണം. വർഷങ്ങൾ കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു അപകടം ഞാൻ പറയാം. അനേക വർഷങ്ങൾ കഴിയുമ്പോൾ കർത്താവിന്റെ മേശ ഒരു ചടങ്ങായി തീരാനുള്ളൊരു അപകട സാധ്യതയുണ്ട്. അനേകം ഡിനോമിനേഷനുകൾക്ക് അത് സംഭവിച്ചു. ഇന്ന് അനേകം ഡിനോമിനേഷനിൽ കർത്തൃമേശ അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ അതിനെ കുർബാന എന്നുള്ള പേരുള്ള വിളി പോലും ആക്കി മാറ്റി. എന്താ ഇത്? കഴിക്കുമ്പോൾ എനിക്കെന്തോ അനുഗ്രഹം കിട്ടും. അവിടെയും മനുഷ്യന്റെ കച്ചവട മനസ്സാ. അവിടെയും കർത്താവിന്റെ ക്രൂശവർണത്തിന്റെ പിക്ചർ കാണുമ്പോഴും അവന്റെ മനസ്സിൽ എനിക്കെന്ത് കിട്ടുമെന്നുള്ള ചിന്തയാ. എനിക്ക് അനുഗ്രഹം കിട്ടണം, എനിക്ക് നന്മ കിട്ടണം, എനിക്കെന്തെങ്കിലും കിട്ടണം എന്നുള്ള കച്ചവട മനസ്സാ അത്. എനിക്കെന്തെങ്കിലും അനുഗ്രഹം കിട്ടാനുള്ള ഒരു വഴിയല്ലത്. അനുഗ്രഹവൻ തരും, പക്ഷേ അവൻ ക്രൂശിൽ കാണിച്ച ത്യാഗത്തിന്റെ ആഴം എന്താണെന്ന്, പാപത്തിന്റെ ശിക്ഷയുടെ വലിപ്പം എന്താണെന്ന്, മനുഷ്യത്വം ഏറ്റെടുത്ത ത്യാഗം എന്താണെന്ന് അത് ഓർക്കാൻ വേണ്ടിയിട്ടാ കർത്താവിന്റെ മേശ. അല്ലാതെ എന്തെങ്കിലും ഒരു അനുഗ്രഹം തന്നു വിടാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യപരിപാടി അല്ലിത്. നാളുകൾ കഴിയുമ്പോൾ സംഭവിക്കാവുന്ന അപകടം, കർത്താവിനോടുള്ള ഇന്റിമസി കുറഞ്ഞു പോകുമ്പോൾ, കർത്താവിനോടുള്ള ആത്മബന്ധം കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് പിന്നെ സംഭവിക്കാവുന്ന അപകടം ഇതാ, ഒരനുഗ്രഹം കിട്ടാനായിട്ട്. ഈ സ്നേഹത്തിന്റെ മേശയാ, ഈ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്ന മേശയാ. കാരണം സ്നേഹത്തെ പ്രദർശിപ്പിച്ചത് ക്രൂശ. ആ ക്രൂശിനെ വീണ്ടും ഓർക്കുവാൻ എത്ര വലിയ സ്നേഹം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ